رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، സ്നേഹധന്യരായ പ്രേക്ഷകർക്ക് തിലാവ മജാലിസ് റമദാന്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ പത്തിലെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. റഹ്മത്തിൻ്റെ പത്ത് ഇന്നത്തോടെ നമ്മളിൽ നിന്ന് വിട പറയുന്നു. പരമാവധി സമയങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തേടുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നമ്മളെക്കൂടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോ സമയങ്ങളും കഴിഞ്ഞു പോകും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മീയമായ ഉയർച്ച നേടിയവരായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ കഴിഞ്ഞു പോകുന്ന സമയങ്ങൾ അത്രയും വളരെ വിലപ്പെട്ടതാണ്. ഓരോന്നും വളരെ മൂല്യമേറിയതുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയത്തെ വളരെ കൃത്യമായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമാവധി സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിൻ്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും ഈ റമദാൻ ഫലപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമ്മെ അല്ലാഹു തുണക്കട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് ഓതി പരിചയപ്പെടാനുള്ളത് സൂറത്തുൽ മാഴൂൻ. ഇൻഷാ അല്ലാ തങ്ങളെ വർഗൾ ഓതുന്നുണ്ട്, അതൊന്ന് കേൾക്കാം.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون صدق الله العظيم.
الحمد لله. വളരെ മനോഹരമായ ആസ്വാദ്യകരമായ പാരായണം, അല്ലാഹു സ്വീകരിക്കട്ടെ. വളരെ തർത്തിലായിക്കൊണ്ടുള്ള ഒരു പാരായണം അല്ലേ, അൽഹംദുലില്ല. ഈ സൂറത്ത് ഇതിൻ്റെ ആശയതലം ഒന്ന് പറയാം. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവൻ, ദീനിനെ കളവാക്കുന്നവനെ കുറിച്ചാണ് അല്ലാഹു ചോദിക്കുന്നത്. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവൻ അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ, ആരാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന രീതിയിൽ. ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. ദീനിനെ കളവാക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് പാവപ്പെട്ടവരെ അവമതിക്കുന്നവർ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവൻ, സാമൂഹികമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചൈതന്യം എന്ന് പറയുന്നത് പരസഹായവും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ തന്നെയാണ്. കൂടെ സഹവസിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ടറിയുകയും അതിന് സമാശ്വാസം നൽകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് ദീനിൻ്റെ ഭാഗമാണ്. റഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദി യദഉൽ യതീം. അനാഥ മക്കളെ അവമതിക്കുന്നവർ, അവരെ കണ്ണിൽ കാണാത്ത പോലെ നടിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവർ ദീനിനെ കളവാക്കുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വലാ യഹുബ്ബു അലാ ത്വആമിൽ മിസ്കീൻ. അതോടൊപ്പം ആ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിനെ പ്രേരിപ്പിക്കാത്തവർ, അതിനോട് വിമുഖത കാണിക്കുന്നവർ തീർച്ചയായും ദീനിനെ കളവാക്കുന്നവരാണ്. അവർക്ക് ദീനുണ്ട് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാൻ തരമില്ല. ഉണ്ടാവുകയാണെങ്കിൽ അവൻ വിശ്വാസിയാണെന്ന് പറയാനൊക്കില്ല. അതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം. പിന്നീട് പറയുന്നത് ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ അശ്രദ്ധരായിട്ടുള്ള, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ പുലർത്തുന്ന ഏത് നിസ്കാരക്കാരും അവർ നരകത്തിലാണ് അവരുടെ സ്ഥാനം. അല്ലദീനഹും യുറാഊൻ വയംനഊൻ അൽമാഊൻ. അവർ റിയാഇന് വേണ്ടി, മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വയംനഊൻ അൽമാഊൻ, വളരെ നിസ്സാരമായ സഹായങ്ങൾ പോലും മറ്റുള്ളവർക്ക് ചെയ്യുന്നതിന് തടയുന്നവരാണ്. മഴവൻ എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ നിസ്സാരമായ സഹായങ്ങൾ. ഒരു പക്ഷേ അടുത്തടുത്ത വീട്ടുകാർ ചെറിയ ചില സഹായങ്ങൾ, ഒരു പക്ഷേ വല്ല സ്പൂണോ കയ്യിലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ വായ്പ ചോദിക്കുമ്പോൾ അതുപോലും തരാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്ന വളരെ സങ്കുചിതമായ മനസ്സുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും. അത്തരക്കാർക്ക് ഒരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല. അതാണ് പിന്നെ ഖുർആനിൽ പറയുന്നത് വയം നഊനൽ മഴൂൻ. ഏതായിരുന്നാലും ഈ റമദാൻ്റെ പകലിൽ ഈ ഒരു സൂറത്തിനും ഇതിലെ ആയത്തുകൾക്കും ആശയങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം റമദാൻ മാസം എന്ന് പറയുന്നത് സാധാരണക്കാരെ പല ആളുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വല്ലാതെ സമയം കാണുന്ന ഒരു മാസം കൂടിയാണ് അല്ലേ. കൂടുതൽ പാവങ്ങളെ സഹായിക്കാൻ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ. ഈ മാസത്തിലും അപ്പുറം മറ്റു മാസങ്ങളിലും അധസ്ഥിതരായ പാവപ്പെട്ട ആളുകളെ കാണാനും അവരെ കേൾക്കാനും അവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ആശ്വാസ കിരണങ്ങൾ നൽകാനും വിശ്വാസിക്ക് ബാധ്യതയുണ്ട് എന്ന് ഈ ഒരു സൂറത്തിൻ്റെ ആശയങ്ങളെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഒട്ടൊരുപാട് പേര് റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകുന്നവരും അതിനുവേണ്ടി നന്നായിട്ട് ഇടപെടുന്നവരും ഉണ്ട്. എല്ലാവരിലും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. പാവപ്പെട്ട ആളുകൾക്ക് ഇത്തരം റിലീഫ് കിട്ടുന്നത് കൊണ്ട് വലിയ ആശ്വാസങ്ങളാണ്. അവരൊക്കെ മനസ്സിൽ ഒരുപാട് പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവരെ ഓർക്കുക പോലും ചെയ്യും. ഈ സൂറത്തിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ച നമുക്ക് ഒന്ന് തുടങ്ങാം. ഇതിലേറ്റവും ആദ്യത്തെ ആയത്തിൽ,
ആദ്യത്തെ ആയത്ത് അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ, അതിൽ അറഅയ്ത എന്ന വാക്കിൽ രണ്ട് ഹംസ
തുടക്കത്തിലും ഒരു വാക്കിലും മൂന്നാമത്തെ അക്ഷരമായിട്ടും രണ്ട് ഹംസകൾ വന്നിട്ടുണ്ട്.
അപ്പൊ അവിടെ ഒരു ശ്രദ്ധക്കുറവ് വരാൻ സാധ്യത ഉള്ളത് മൂന്നാമത്തെ അക്ഷരമായ ഹംസ, രണ്ടാമത്തെ ഹംസ അറഅയ്ത ആ റ ആ മൂന്നാമത്തെ അക്ഷരമായി വരുന്ന
രണ്ടാമത്തെ ഹംസ,
അതിൽ തസ്ഹീൽ വരാൻ സാധ്യതയുണ്ട്.
മറ്റൊരു തവണ അതിനു മുമ്പ് അല്ലേ സംസാരിച്ചിരുന്നു ഹംസയുടെ ഉച്ചാരണത്തിൽ ഒരു അശ്രദ്ധ, ലാഘവ ബുദ്ധിയോടുകൂടി ഉച്ചരിക്കുന്ന അവസ്ഥ പൊതുവെ കാണാറുണ്ട്. അറായിത്തല്ലതി യുക്കദ്ദി ബുദ്ധി,
ഒന്നാമത്തേത് ശരിയായാൽ പോലും
രണ്ടാമത്തേത് തസ്ഹീലിൻ്റെ വഴിയിലേക്ക് നീങ്ങാൻ സാധ്യത ഉണ്ട്. പലപ്പോഴും അത് കാണാറുണ്ട്. പ്രത്യേകിച്ചും നിസ്കാരങ്ങളിലൊക്കെ വേഗത്തിൽ ഓതുന്നവരിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള പിഴവ് കേൾക്കാറുണ്ട്. നമ്മുടെ ഖിറാഅത്ത് പ്രകാരം രണ്ട് ഹംസകളെയും തഹ്ഖീഖായി തന്നെ ഓതേണ്ടതാണ്. രണ്ട് ഹംസയും അ അ എന്ന് രണ്ടും കിട്ടും. അറ അയിത്ത, മറ്റേത് അറായിത്ത എന്നായി പോകും. ഈ ഒരു പിഴവ് ജാഗ്രത കുറവ് കൊണ്ട് വരുന്നതാണ് പലരിലും. അതില്ലാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടായിരിക്കണം എന്നാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലേ. അറ അയിത്തല്ലുദ്ദീൻ.
പിന്നെ മറ്റൊരു കാര്യം, ഈ സൂറത്തിലുള്ള എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത്, നമ്മൾ എല്ലാ ആയത്തും വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ മദ് ആരിള്
എല്ലാത്തിലും വരുന്നുണ്ട്. എല്ലാ ആയത്തും അവസാനിക്കുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരിളായ മദ് വരും. അതെല്ലാം ഒരേ അളവിൽ കൊണ്ടുവരാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ.
പിന്നീട് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് രണ്ടാമത്തെ ആയത്തിലുണ്ട്.
പല സാധാരണക്കാരിലും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. എന്ന അയിനിന്റെ ശബ്ദമുള്ള അവസ്ഥയിൽ അതിനെ ഉച്ചരിക്കുമ്പോൾ പല ആളുകൾക്കും എദഉ എന്നൊക്കെയുള്ള ശബ്ദത്തിലേക്കൊക്കെ വരാറുണ്ട്. എദഉ
നമ്മൾ ശബ്ദ കൊടുക്കുന്നതോടുകൂടി തന്നെ സിമ്പിളായി ഉച്ചരിക്കാനും ശ്രദ്ധിക്കണം.
ആ അതിൽ വല്ലാത്തൊരു പിന്നെ ഒരു പ്രയാസമൊന്നുമുള്ള ഒന്നല്ല, വളരെ സിമ്പിളായി ഉച്ചരിക്കാവുന്നത് തന്നെയാണ്. പക്ഷേ സാധാരണക്കാരിൽ പലരും അത് ഉച്ചരിക്കുമ്പോൾ എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ ഉള്ളതായിട്ട്.
ചിലപ്പോൾ ചില ആളുകൾ ആ ശബ്ദ നഷ്ടപ്പെടുത്തിക്കൊണ്ട് യദുഉൽ യതീം എന്നൊക്കെ ഓതാറുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന നിലയിൽ ഉണർത്താനേ ഇപ്പോൾ പറ്റുള്ളൂ. കാരണം ഇത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നു കൊണ്ട് ഇതെങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞാൽ പോലും കേൾക്കുന്ന പ്രേക്ഷകരായ നിങ്ങളിൽ ആർക്കൊക്കെ അത് കഴിയുമെന്ന് ഉറപ്പ് പറയാനേ നമ്മളെ കൊണ്ട് പറ്റില്ല. അതിന് വേണ്ടത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ശരിയായ മാതൃകാപരമായ ഓത്ത് നിരന്തരമായി കേൾക്കുക, നിരന്തരം കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും പിന്നീട് അതുപോലെ ഓതാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സാധ്യമായ വഴികളെ ഉപയോഗപ്പെടുത്താം. ഫദാലികല്ലദീ യദുഉൽ യതീം, ഐനിൻ്റെ ശദ്ദ് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. പിന്നീട് അതിനു മുമ്പ് ദാദിൻ്റെയും ഉച്ചാരണത്തിൽ അതേപോലെ പലർക്കും ദാദ് ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത സാഹചര്യം സാധാരണക്കാരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് സമാനമായ ശബ്ദമായി പലരും തെറ്റിദ്ധരിച്ച മൂന്നക്ഷരങ്ങൾ, ഒന്ന് ദാദ്, മറ്റൊന്ന് വാ, പിന്നെ മറ്റൊന്ന് അള്ളാ എന്ന ലാമുൽ ജലാലത്തിൻ്റെ ഉച്ചാരണം, ഇതൊക്കെ ഒരേ തരത്തിൽ ഉച്ചരിക്കുന്ന ആളുകൾ വല എഹബു, അതേപോലെ അള്ളാ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ. അപ്പോൾ ഇതിലൊരു വ്യക്തത വേണ്ടി വരും അല്ലേ. പ്രേക്ഷകർക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും തോന്നുന്നുണ്ട്. ഇതിൽ സാദ് എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ പുള്ളിയിട്ടാൽ കാണുന്ന ദാദ് എന്ന അക്ഷരം, അതാണിപ്പോൾ ഈ ആയത്തിലുള്ളത്. വലായഹബ്ബു ഈ അക്ഷരത്തിൻ്റെ ഉറവിടം, അതിൻ്റെ ഉത്ഭവസ്ഥാനം, അതല്ലെങ്കിൽ മഹ്റജ് എന്ന് പറയുന്നത് നമ്മുടെ നാവിൻ്റെ രണ്ടാലൊരു വശം, അതായത് നാവിൻ്റെ അരു എന്നൊക്കെ പറയും, അരു, അത് മേലെ അണപ്പല്ലിൽ തട്ടിക്കലോടുകൂടെ ആ നാവ് ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥ കൂടി ആ നാവിനുണ്ട്. അപ്പോഴാണ് ആ ഉച്ചാരണം പരിപൂർണമായ അവസ്ഥയിലെത്തുന്നത്. പലപ്പോഴും നാവിൻ്റെ അറ്റം, മുൻഭാഗത്തെ അറ്റം, അത് മുൻപല്ലിൽ തട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതായിരിക്കും ഏറെ എളുപ്പമുള്ള ഒരു ഉച്ചാരണം. അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ത്വാഇൻ്റെ മുകളിൽ പുള്ളിയിട്ടാൽ കിട്ടുന്ന വാഇ എന്ന അക്ഷരമാണ്. ശ്രദ്ധിക്കേണ്ടത് നാവിൻ്റെ മുൻഭാഗം, നാവ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുൻഭാഗം മുൻപല്ലിൽ തട്ടിക്കുമ്പോൾ കിട്ടുന്ന അക്ഷരം അത് വോ ആണ്. ദുഹുറ് എന്നതിലൊക്കെയുള്ള ആദ്യത്തെ അക്ഷരം വോ അതാണ്. എന്നാൽ ഇത് വോദാണ്. വോദ് എന്ന് പറയുന്നത് നാവിൻ്റെ അരുഭാഗം, അത് മുകളിലത്തെ അണപ്പല്ലിൽ തട്ടി. അണപ്പല്ല് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടുപല്ല് എന്നൊക്കെ പറയുന്ന രണ്ട് വശങ്ങളിൽ കാണുന്നതാണ്. അപ്പോൾ നാവിൻ്റെ അരുഭാഗം, അത് ഏതെങ്കിലും ഒരു അരിക് അല്ലെങ്കിൽ വശം എന്നാണ് കിതാബുകളിൽ കാണാൻ കഴിയും. ഒന്നുകിൽ വലത്തെ ഭാഗം അല്ലെങ്കിൽ ഇടത്തെ ഭാഗം, രണ്ടാലൊരു ഭാഗം മുകളിലത്തെ അണപ്പല്ലിൽ തട്ടിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് വാദിൻ്റെ ഉച്ചാരണം കിതാബുകൾ കാണാൻ കഴിയും. വളരെ അപൂർവം ചില ആളുകൾക്കൊക്കെയാണ് രണ്ട് വശങ്ങളും കൂടി മുകളിൽ തട്ടിച്ചുകൊണ്ട് പറയാനാവുക. മഹാനായ സയ്യിദനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്തരത്തിൽ രണ്ട് വശങ്ങളെയും തട്ടിച്ചുകൊണ്ട് ഉച്ചരിച്ചിരുന്നതായൊക്കെ ഏതൊക്കെ ചില കിതാബുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏതായിരുന്നാലും നല്ല പരിശീലനം ഇതിനും ആവശ്യമാണ്. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയിൽ ഇല്ലാത്ത അറബികൾക്ക് മാത്രം സവിശേഷമായി കിട്ടിയ ഒരക്ഷരമാണ് ഇത്. ഇപ്പോൾ ഴ എന്ന അക്ഷരം നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ അറബികൾക്കൊരു പക്ഷേ അത് പറയും മഴ, വഴി, കുഴി എന്നതൊക്കെ നമ്മൾ പറയുന്ന ഒരു അക്ഷരമാണ്. ഈ അക്ഷരം അറബികൾക്ക് അജ്ഞമാണ്, അവർക്കറിയില്ല. പക്ഷേ അറബി ഭാഷയിൽ മാത്രം കാണുന്ന ഒരക്ഷരം വാദ് എന്ന അക്ഷരം, അത് പല ഭാഷക്കാർ ആ അക്ഷരത്തെ പിന്നെ പലതരത്തിൽ ഉച്ചരിക്കുന്നതൊക്കെ ഉണ്ട്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള ആളുകളൊക്കെ ഉച്ചരിക്കുന്നതൊക്കെ
കേൾക്കാം.
ആ ഹുസു അല്ലെങ്കിൽ ഉദു എന്നത് അവർ ഉസു അല്ലെങ്കിൽ ഉജു എന്നൊക്കെ ഉച്ച, ഒന്നുകിൽ ജീമായി അല്ലെങ്കിൽ സാ ആയി ഒക്കെ ഉച്ചരിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഈ അക്ഷരം എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം, എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി വ്യക്തമാക്കാം. നാവിൻ്റെ അരു നീളത്തിൽ മേലെ അണപ്പല്ലുകളിൽ തട്ടിച്ച്, എന്നാൽ അതോടൊപ്പം നാവിനെ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ടാണ് അതിൻ്റെ ഉച്ചാരണം. അത് ചുണ്ടുകൊണ്ട് അഭ്യാസം കാണിച്ച് വരുത്തേണ്ട ഒന്നല്ല, അതുകൂടി പറയേണ്ടതാണ്. കാരണം പലപ്പോഴും ഗൈറിൽ മഖ്ദൂബി എന്നൊക്കെ ചുണ്ടിനെ അല്ലെങ്കിൽ വായയുടെ ഒരു ഭാഗത്തെ ഒക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ ഉച്ചരിക്കുന്നതൊക്കെ കാണാം. അതൊക്കെ അനവസരത്തിൽ ആണ് അല്ലെങ്കിൽ അനാവശ്യമാണ് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വലാ യഹബ്ബു അല്ലേ. അതേപോലെ ത്വഅമിൽ മിസ്കീൻ, ത്വഇൻ്റെ ഉച്ചാരണവും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ത്വഇൻ്റെ അതേ മഖ്റജിൽ നിന്നാണ് ത്വഇ എന്ന അക്ഷരം വരുന്നത്. ത്വഇൻ്റെ മഖ്റജ് എന്ന് പറയുന്നത് നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ മുരട്ടിൽ തട്ടിച്ചുകൊണ്ടാണ്. അതായത് പല്ലിൻ്റെ അറ്റത്തല്ല, പല്ലിൻ്റെ മേലെ മുൻപല്ലിൻ്റെ പിൻഭാഗത്ത് തട്ടിച്ചുകൊണ്ടാണ് ത എന്ന അക്ഷരം പറയുന്നത്. അതേ മഖ്റജ് തന്നെയാണ്, പക്ഷേ അതിന് ഇത്തുബാഖ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സിഫത്ത് കൂടി അധികമായി വരുന്നു. അപ്പോൾ അത് ഉച്ചരിക്കുമ്പോഴും ഒരു ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ ആവശ്യമാണ്. വല യഹബ്ബു അല ത്വഅമിൽ മിസ്കീൻ, അത്രയേ ഉള്ളൂ.
പിന്നീട് ഫവൈലുൻ എന്നുള്ള ഫവൈൽ
ഫവ നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അല്ലേ. ഫ എന്നതും വ എന്നതും ചുണ്ടിൽ നിന്ന് വരുന്ന രണ്ടാക്ഷരങ്ങളാണ്. ഇന്നിപ്പോൾ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഖ്റജുകളെ കുറിച്ചാണ്. അത് പറയേണ്ടി വന്നതാണ്. കാരണം പല ആളുകളും ഈ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം അതല്ലെങ്കിൽ മഖ്റജ് മനസ്സിലാക്കാതെ തെറ്റായ രീതിയിലൊക്കെ ഉച്ചരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഫ എന്ന അക്ഷരം ചുണ്ടിൽ നിന്നുള്ള അക്ഷരമാണ്. പക്ഷേ ഫ എന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകത താഴെ ചുണ്ടും മേലെ മുൻപല്ലും അടങ്ങിയതാണ് അതിൻ്റെ മഖ്റജ് അല്ലേ. അങ്ങനെ നമ്മൾ പറയാറുള്ളത് മേലെ മുൻപല്ലിൽ തട്ടുമ്പോഴാണ് ഫ എന്ന അക്ഷരം കിട്ടുന്നത്. പക്ഷെ അതേ മഖ്റജിൽ നിന്നുകൊണ്ട് വ എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. ഫവൈലുൻ എന്ന് പറയും, ഫവൈലുൻ, അത് തെറ്റാണ്. ഫവൈലുൻ രണ്ട് ചുണ്ടുകളുടെ ഇടയിൽ നിന്നാണ് വ എന്ന അക്ഷരം വരുന്നത്. നമ്മൾ മലയാളത്തിൽ സർവ്വസാധാരണമായി വന്നു അല്ലെങ്കിൽ വാഴ എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളെ ചുണ്ട് പല്ലിൽ തട്ടിച്ച് പറയുന്നുണ്ടാകാം. അറബിയിൽ ഈ അക്ഷരത്തിൻ്റെ മഖ്റജ് കിതാബുകളിൽ കാണാൻ കഴിയുന്നത് വ രണ്ട് ചുണ്ടുകളുടെ ഇടയിൽ നിന്നാണ്. താഴെ ചുണ്ട് മേലെ പല്ലിൽ തട്ടുന്ന സാഹചര്യം വാവിൽ
ഇല്ല,
ഒരിക്കലും ഇല്ല. അത് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഫവൈലുൻ എന്നതാണ് ശരിയായ ഉച്ചാരണം. അതോടൊപ്പം തന്നെ ഫവൈലുൻ എന്ന തൻവീനിനെ നമ്മൾ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ഇതുകാം ചെയ്യുന്നു. തൻവീൻ എന്നതും അതേപോലെ സുക്കൂനുള്ള നൂനും ആറ് അക്ഷരങ്ങൾ വന്നാൽ ഇതുകാമ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതുകാം ചെയ്യുക എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം ഹരക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷെദ് ചെയ്ത് ഉച്ചരിക്കുന്ന അവസ്ഥക്കാണ് ഇതുകാമ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകാം എന്ന പ്രക്രിയ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ രണ്ട് അക്ഷരങ്ങൾ ഉണ്ടാവണം. ഒന്നാമത്തേത് സുക്കൂനായിരിക്കും, രണ്ടാമത്തേത് ഹരക്കത്തായിരിക്കും. സുക്കൂനുള്ള അക്ഷരത്തെ ഹരക്കത്തുള്ള അക്ഷരത്തിലേക്ക് ലയിപ്പിച്ച് ഒറ്റക്ഷരമായി ഷെദ് ചെയ്ത് ഉച്ചരിക്കലാണ് ഇതുകാം. ഇവിടെയും ഇതുകാമുണ്ട്. ഫവൈലുൻ എന്ന ലു എന്നതിൻ്റെ ശേഷം വന്ന ആ സുക്കൂനുള്ള നൂന് തൻവീനാണ്. തൻവീനാണെങ്കിൽ കൂടി ആ തൻവീനിനെ ശേഷമുള്ള ലാമിൽ ഷെദ് ചെയ്യണം. ഇതുകാമുണ്ട്, പക്ഷെ എന്തില്ല, ഉന്നത്തില്ല. ഫവൈലുല്ലിൽ എന്ന് ഒരിക്കലും ഓതാൻ പറ്റില്ല,
മണിക്കാൻ
പാടില്ല. ശരിയായ ഓത്ത് ഒന്ന് കേൾക്കാൻ പറ്റും.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുല്ലിൽ മുസല്ലീൻ.
മശാല്ലാ, ഫവൈലുല്ലിൽ മുസല്ലീൻ. അവിടെ ഫവൈലുല്ലിൽ എന്നത് തെറ്റാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ആറക്ഷരങ്ങൾക്കാണ് ഈ ഒരു പ്രത്യേകത ഉള്ളത്. അതായത് തൻവീനിനെ അല്ലെങ്കിൽ സാക്കിനായ നൂനിനെ തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് ഷെദ് ചെയ്ത് ഉച്ചരിക്കുക എന്നത് ആറക്ഷരങ്ങളിലാണ് ഉള്ളത്. ആ ആറക്ഷരങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാൽ എർമലൂന എന്നൊരു വാക്ക് നമുക്ക് പറയാം. എർമലൂന, എർമലൂന എന്ന വാക്കിൽ വരുന്ന ആറക്ഷരങ്ങൾ. ഈ ആറക്ഷരങ്ങളിൽ രണ്ടക്ഷരങ്ങൾക്ക് തീരെ മണിക്കേണ്ടി വരുന്നില്ല, ലാമും റാവും. ഇവിടെ ലാമാണ് വന്നിട്ടുള്ളത്, ഫവൈലുല്ലിൽ എന്ന് നമ്മൾ ഓതുന്നു. അതേപോലെ റായിലും അത് തന്നെയാണ് അവസ്ഥ. ഈ സൂറത്തിൽ എവിടെയെങ്കിലും അത് വരുന്നുണ്ടോ? ഇല്ല. സാക്കിനായ നൂനെ തൻവീനെ ശേഷം റായിലേക്ക് ഇതുകാം ചെയ്യുമ്പോൾ മണിക്കേണ്ടി വരുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ ഈ രണ്ടക്ഷരങ്ങൾക്ക് ഇതുകാം ചെയ്യുമെങ്കിലും ഉന്നത്തില്ലാത്തത് കൊണ്ട് ഇതുകാമുൻ ബിലാകുന്ന എന്നാണ്
പേര്.
ഒരു പക്ഷേ പിറക്ഷേരിൽ പലരും മദ്രസ കാലഘട്ടത്ത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഇതുകാമും ബിഗുന്ന, ഇതുകാമും ബിലാകുന്ന. അപ്പോൾ ഇതുകാം ബിലാകുന്ന എന്ന് പറയുന്നത് ഇതാണ്. ഈ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ശേഷമുള്ള അക്ഷരത്തിൽ ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുക, പക്ഷെ അതിൽ ഇതുകാമ് ഉണ്ടെങ്കിലും മണിക്കൽ ഒരിക്കലും വരാൻ പാടില്ല. ഇതുകാമും ബിലാകുന്ന, ഉന്നത്തില്ലാതെ ഇതുകാം ചെയ്യുക എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. തൻവീൻ അല്ലെങ്കിൽ സാക്കിനായ നൂൻ ലാമിൻ്റെയോ റായിൻ്റെയോ പിറകിലാണ് വന്നതെങ്കിൽ ആ ലാമിനെയും റായിനെയും ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം എന്നത് മാത്രമേ അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ വൈലുല്ലി എന്ന് ലാമിനെ ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുക. അവിടെ തൻവീൻ എന്നതിനെയോ സുക്കൂനുള്ള നൂനിനെയോ നമ്മൾ കാണേണ്ടതുപോലുമില്ല. ശേഷമുള്ള അക്ഷരത്തെ ശ്രദ്ധ ചെയ്യണം. പ്രയോഗത്തിൽ അത്രേ വരുന്നുള്ളൂ. അതിൻ്റെ പേര് ഇതുകാം ബിലാകുന്നയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം. ഫവൈലുല്ലിൽ മുസല്ലീൻ, അതാണ് ശരിയായ ഖിറാഅത്ത്. ഇനി
അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. അൻ സലാത്തിഹിം എന്നുള്ള സ്ഥലത്ത് സാക്കിനായ നൂനിന് ശേഷം സാദ് വന്നിട്ടുണ്ട്. അതിൻ്റെ നിയമം അതാണ് ഇനി പറയാനുള്ളത്.
നമ്മൾ പറഞ്ഞിരുന്നതാണ് പിന്നെ ഇഖ്ഫ എന്ന നിയമമാണ് അവിടെ വരുന്നത്. അതായത് അൻ സലാത്തിഹിം, അൻ സലാത്തിഹിം എന്നതാവുമ്പോൾ ആ നൂനിന് വ്യക്തമായി പറഞ്ഞു എന്ന് വരും. അത് പറയാതെ പകരം ആ നൂനിന് മറച്ചു വെക്കുക, നൂനിൻ്റെ മഹ്റജിലേക്ക് വരാതെ, എന്നാൽ ആ നൂനിൻ്റെ സിഫത്തായ ഗുന്നത്തിനെ മാത്രം കൊണ്ടുവരിക. അപ്പോൾ അല്ലദീനഹും അൻ സലാത്തിഹിം അല്ലേ, അൻ സലാത്തിഹിം, ഇതാണ് അതിൻ്റെ ശരിയായ ഉച്ചാരണം. അതിന് ഇഖ്ഫ എന്നാണ് നമ്മൾ പേര് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇദ്ഗാമുൻ ബിലാഗുന്നയും അതേപോലെ ഇഖ്ഫാവും രണ്ട് നിയമങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു.
നമ്മളിപ്പോൾ ടോട്ടല് എത്ര അക്ഷരങ്ങൾ ചർച്ച ചെയ്തു?
ഇൽഹാർ പറഞ്ഞു,
ഇൽഹാറിൻ്റെ ആറക്ഷരങ്ങൾ. പിന്നെ ഇദ്ഗാമിന്റെ ആറക്ഷരങ്ങൾ, 12 അക്ഷരങ്ങളാണ് നമ്മൾ കാര്യമായി ഇപ്പൊ
പറഞ്ഞത്. ആകെയുള്ള മൊത്തം അക്ഷരങ്ങള് അറബിയില് അസലിയായ അക്ഷരങ്ങൾ 28. ഈ 28 അക്ഷരങ്ങളിൽ 12 ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ അതിൽ ബാക്കിയുണ്ടാവുക ഒരു 16 അക്ഷരങ്ങളാണ് ബാക്കിയുണ്ടാവുക. കാരണം 28 12 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 16 അക്ഷരം ഉണ്ടാവും. ഈ 16 അക്ഷരങ്ങളിൽ ബാ എന്ന ഒരു അക്ഷരത്തിന് മാത്രമായി ഒരു നിയമമുണ്ട്, അതാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. അതായത് നൂൻ അല്ലെങ്കിൽ തൻവീൻ ഏതായിരുന്നാലും അതിനെ നൂനായി ഉച്ചരിക്കുന്നതിന് പകരം മീമായിട്ട് ഉച്ചരിക്കുക, ഇതാണ് ഇഖ്ലാബ്. അതായത് നൂനിനെ മറിച്ച് മീമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇഖ്ലാബ് എന്ന പേര് അതിന് കൊടുത്തത്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മറിക്കൽ എന്നാണ്, അഖ്ലബ മറിച്ചു എന്നുള്ളത്. അപ്പം നൂനിനെ മറിച്ച് മീമാക്കുന്നു, അത് ബാന് മാത്രം പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 12 ഈ 1 13 അക്ഷരങ്ങളായി. 13 അക്ഷരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ 28 അക്ഷരങ്ങളിൽ ബാക്കി വരുന്നത്
15
ആ 15 അക്ഷരങ്ങളിലും ചെയ്യേണ്ടത് ഇതാണ്, ഇഖ്ഫാ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ തൊണ്ടയിൽ നിന്നുള്ള അക്ഷരങ്ങൾ 6, പിന്നെ ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങളായ 6, ഇഖ്ലാബിൻ്റെ ഇതിലൊന്നിലും ഈ പറഞ്ഞ സാദ്
വന്നിട്ടില്ല.
അതുകൊണ്ട് തന്നെ അത് ഇഖ്ഫായിൻ്റെ അക്ഷരമാണെന്നത് വ്യക്തമായി. അപ്പോൾ ഇവിടെ സലാത്തിഹിം എന്ന് ഇഖ്ഫായി ചെയ്ത് ഓതേണ്ടതുണ്ട്. ഈ ആയത്തിൽ തന്നെ സ്വാദിൻ്റെ ഉച്ചാരണം സ്വ എന്നൊക്കെ, സ്വ വാവ് കൂടി കടന്നു വരുന്ന രീതിയിലൊക്കെ പലരും ഓതാറുണ്ട്. അല്ലദീനഹും സ്വലാത്തിഹിം, സ്വലാത്തിഹിം വളരെ എളുപ്പത്തിൽ വളരെ ലാഘവത്തോടെ ആണ് പലരും ഓതാറുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വാദ് എന്ന അക്ഷരം, എൻ്റെ ചുണ്ടിലേക്ക് പ്രത്യേകം നോക്കണം. സ്വ സ സ്വ രണ്ടും ഒരേ മഹ്റജാണ്, പക്ഷേ വ്യത്യസ്തമായ ശബ്ദം വരുന്നത് നാവിൻ്റെ അവസ്ഥയിലാണ്. നമ്മുടെ നാവ് ഉയർന്നു പൊങ്ങി നിൽക്കും, മേലെ അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുന്ന അവസ്ഥയിലാണ് വായ നിറഞ്ഞ ശബ്ദം സ്വാദിന് വരുന്നത്. അപ്പോൾ സ്വലാത്തിഹിം സ ഈ ഉച്ചാരണം പറഞ്ഞു പരിചയിക്കേണ്ടതാണ്. ആദ്യം വേണ്ടത് ഇത് നിരന്തരമായി കേൾക്കുക, നന്നായിട്ട് കേൾക്കണം. ഒരുപാട് ഖിറാഅത്തുകൾ നിരന്തരമായി കേൾക്കണം. കേൾക്കൽ കൊണ്ട് നമുക്കൊരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. അത് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അങ്ങനെ ഉച്ചരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്വലാത്തിഹിം എന്ന ഉച്ചാരണത്തെ പാടെ ഒഴിവാക്കേണ്ടതാണ്. പ്രേക്ഷകരിൽ ആരെങ്കിലും അങ്ങനെ ശീലിച്ചവരുണ്ടെങ്കിൽ നിർബന്ധമായും അത് മനഃപൂർവ്വം ബോധപൂർവ്വം ഒഴിവാക്കേണ്ടതുണ്ട്. അതേപോലെ മുത്തസലായ മദ്ദാണ് പിന്നീട് അതിൽ പറയാനുള്ളത്.
ഇനി അടുത്ത ആയത്തിൽ
ബിസ്മില്ലാഹിർ
റഹ്മാനിർ റഹീം അല്ലദീനഹും യുറാഊൻ.
ആ ആയത്തിൽ മുത്തസലായ മദ് വരുന്നു. നമ്മൾ നേരത്തെ സൂറത്തുൽ നസറിലാണ് മുത്തസലായ മദ്ദിനെ പറ്റി പറഞ്ഞത്. ഇദാജാ എന്ന പദത്തിൽ മദ്ദക്ഷരവും ഹംസയും ഒരൊറ്റ പദത്തിൽ ഒരുമിച്ച് വന്ന അവിടെ മദ്ദ് ചെയ്യല് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുസ്ഹഫിൽ മദ്ദിൻ്റെ അടയാളം കാണിച്ചതായി കാണാൻ കഴിയും. മദ്ദിൻ്റെ ഒരു അടയാളമുണ്ട്, ആ അടയാളം കണ്ടാൽ തീർച്ചയായും അവിടെ മദ്ദ് ചെയ്യൽ അനിവാര്യമാണ്. യുറാഊൻ എന്നത് ഇതേപോലെ മദ്ദക്ഷരവും ഹംസയും ഒരുമിച്ച് ചേർന്ന് വന്ന മദ്ദായതുകൊണ്ട്, മുത്തസലായ മദ്ദായതുകൊണ്ട് നീട്ടൽ നിർബന്ധമാണ്. അത് ഒഴിവാക്കിക്കൂടാ, നിർബന്ധമായും അത് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലദീനഹും യുറാഊന വയംനഊനൽ മഊൻ, ഇത്രയേയുള്ളൂ. വയംനഊനൽ മഊൻ എന്ന ആയത്തിൽ മീമിൻ്റെ ഉച്ചാരണം ഇൽഹാറ് മീ വയം വയംനഊനൽ എന്നത് തെറ്റാണ്. മീമിന് മണിക്കേണ്ടതില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ലക്കും ദീനുക്കും വലിയതീൻ, ഈ സൂറത്തുൽ കാഫിറൂനിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലക്കും ദീനുക്കും വലിയതീൻ, ലക്കും എന്നതിലും ദീനുക്കും എന്നതിലും വന്നിട്ടുള്ള സുക്കൂനുള്ള മീമിൻ്റെ ഉച്ചാരണം വെളിവായാണ് ഉച്ചരിക്കേണ്ടത്. എന്നതുപോലെ തന്നെ ഇവിടെയും വയംനഊന എന്നതിൽ കാണുന്ന മീമും വെളിവായി തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഈ സൂറത്തിൽ പറയേണ്ടതൊക്കെ പറഞ്ഞു അല്ലേ, ഏകദേശം പറഞ്ഞു. ആരുദായ മദ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഏതായിരുന്നാലും ഈ സൂറത്ത് ഒന്നുകൂടി ഓതാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون صدق الله العظيم.
الحمد لله سورة الماعون നമ്മൾ ഓതി പൂർത്തിയാക്കി. അൽഹംദുലില്ലാ നമ്മൾ തുടക്കത്തിൽ ഓതി, ഇപ്പോൾ അവസാനത്തിലും ഓതി. ഇതിലെ ആശയങ്ങൾ പറഞ്ഞു, അതോടൊപ്പം ഇതിലെ പാരായണ നിയമങ്ങൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സെഷൻ, ഈ എപ്പിസോഡ് ഇവിടെ ഫൈൻഡ് അപ്പ് ചെയ്യാം, അവസാനിപ്പിക്കാം. ദുആ ചെയ്യാൻ ഒരുപാട് പേര് എല്ലാ ദിവസവും നമ്മുടെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഒരേ ഉദ്ദേശങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കമൻ്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ വളരെ ഖൈറായ രീതിയിൽ ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആരാധനാകർമ്മങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ, തറാവീഹ് നിസ്കാരവും അതുപോലെ നോമ്പും, ഇതൊക്കെ റമദാനിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ വേണ്ട പോലെ ഹക്കായ രീതിയിൽ നിർവഹിക്കുകയാണെങ്കിൽ കഴിഞ്ഞുപോയ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അത് തന്നെ ധാരാളമാണ്. അള്ളാഹു ആ ഗണത്തിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ ഏറ്റെടുക്കട്ടെ. നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും നമുക്ക് അള്ളാഹു പുറത്തു തരട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ താഴത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കാമിലായ ഇമാനോടെ മരണപ്പെടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബർസഖിയായ ജീവിതം, പരലോകത്തെ ജീവിതം എല്ലാം നമുക്ക് അള്ളാഹു സുഖകരമാക്കി തരട്ടെ. ഇൻഷാല്ലാ അടുത്ത സൂറത്തുമായി വീണ്ടും കാണാം. ജസാക്കും അല്ലാഹ് ഖൈറൽ ജസ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.